Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
ഇനി ഒരു അവസാന ശ്ലോകങ്ങളിൽ മുഖ്യമായ ഒരു ശ്ലോകം. സാധാരണ എല്ലാവരും ചൊല്ലും, സാധനയിൽ ദ്വൈതം ഉണ്ട്, ലക്ഷ്യത്തിലാണ് അദ്വൈതം. ഭഗവാൻ ആ വാദത്തിനെ നിരാകരിക്കുകയാണ്. ദ്വൈതം വിചാരേ പരമാർത്ഥബോധേതു അദ്വൈതം ഇത്യേഷണ സാധുവാദ. ഇത്യേഷണ സാധുവാദ ഗവേഷണാത് പ്രാഗ് ദശമേ വിനഷ്ടേ പശ്ചാച്ചലബ്ധേ ദശമത്വമേകം. ദശമന്യായം എന്ന് പറയും, അതായത് പത്ത് ബുദ്ധിജീവികൾ എന്ന് വെച്ചാൽ പത്ത് മടയന്മാർ ഒരു നദി കടക്കാൻ പോയ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നദി കടന്നു കഴിഞ്ഞപ്പോ അവർക്കൊരു സംശയം, ആരെങ്കിലും ഒരാള് നഷ്ടമായിട്ടുണ്ടോ എന്ന്. അപ്പോ ഓരോരുത്തരും എണ്ണി നോക്കി, 1, 2, 3, 4, 5, 6, 7, 8, 9 ഒരാൾ പോയി. ഒരുത്തൻ പറഞ്ഞു, നിനക്ക് എണ്ണാൻ അറിയാതെയാണ്, ഞാൻ എണ്ണട്ടെ എന്ന് പറഞ്ഞു. അവനും എണ്ണി, 1, 2, 3, 4, 5, 6, 7, 8, 9 ഒരാൾ കുറവ്. 9 പേര് 10 പേര് എണ്ണി നോക്കിയിട്ടും ഒരാള് കുറവ് കാണും. തമ്മില് കരച്ചിലായി, ബഹളം കൂട്ടലായി, ഒരാളെ കാണാനില്ല. ദശമൻ എവിടെ പോയി? ദശമനെ കാണാനില്ല, ബാക്കിയൊക്കെ ഉണ്ട്. ദശമൻ എവിടെ പോയി? ദശമൻ എവിടെ പോയി എന്ന് ഓരോരുത്തരും ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ആ വഴിക്ക് മറ്റൊരാൾ വന്നു. അയാൾ ചോദിച്ചു, എന്തിനാ കരയണത്? എന്തിനാ ഇപ്പൊ ഈ നിലവിളിക്കണത്? എന്തിനാ ഈ ദുഃഖം? ഞങ്ങളിൽ ഒരാളെ കാണാനില്ല. എത്ര പേര് ഉണ്ടായിരുന്നു നിങ്ങള്? ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു, ഇപ്പൊ ഒരാളെ കാണാനില്ല. അദ്ദേഹം എണ്ണി നോക്കി, 10 ആളും ഉണ്ട്. അപ്പൊ മനസ്സിലായോ, ഇത് സാമാന്യപ്പെട്ട ആളുകളല്ല. അദ്ദേഹം പറഞ്ഞു, ഓരോരുത്തരുടെ അടുത്ത് എണ്ണാൻ പറഞ്ഞു, എല്ലാരും എണ്ണി, അവനവനെ വിട്ടിട്ട് എണ്ണി. നമ്മളൊക്കെ ചെയ്യണത് അതാണ്. നമ്മളുടെ മോഡേൺ സയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബ്ലണ്ടർ അതാണ്. എല്ലാത്തിനെയും ഗവേഷണം ചെയ്യുന്നു, ഗവേഷണം ചെയ്യുന്ന ആളെ വിട്ടുകളയണം. അപ്പൊ എല്ലായിടത്തും അന്വേഷിച്ചു, തന്നെ വിട്ടുകളഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു, ഒരു കോലെടുത്തു. കോലെടുത്തിട്ട് ഓരോരുത്തരോടും, നീ ഏകഹ പ്രഥമഹ, നീ ദ്വിതീയഹ, നീ തൃതീയഹ, അയം ചതുർത്ഥ, അയം പഞ്ചമഹ, അയം സപ്തമഹ, അയം അഷ്ടമഹ, അയം നവമഹ. പത്താമത്തവന് നല്ലൊരു പട കൊടുത്തു, ദശമസ്ത്വമസി ത്വം ദശമഹ അസി തത്വമസി എന്നാണ്. ആ പത്താമൻ നീ തന്നെ, ദശമസ്ത്വമസി. ഹാ, പത്താമനെ തിരിച്ചു കിട്ടി. ഇദ്ദേഹം വലിയ സിദ്ധനാണ്, ഇദ്ദേഹം മഹാത്മാവാണ്. മരിച്ചുപോയ ആളെ ഇദ്ദേഹം കൊണ്ടുവന്നു, വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോയ ആളെ ആളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് എല്ലാവരും വീണ് നമസ്കരിച്ചു അത്രേ. അദ്ദേഹം ചിരിച്ചു കൊണ്ടുപോയി, ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല എന്ന. പത്താമൻ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു കിട്ടിയതാണോ? ഒന്നുമല്ല, പത്താമൻ ഒരിടത്തും പോയിട്ടില്ല. വിചാരം ചെയ്യുന്ന കാലത്തും, നഷ്ടപ്പെട്ടു എന്ന് ധരിച്ച കാലത്തും, അന്വേഷിക്കുന്ന കാലത്തും, കണ്ടുപിടിച്ച കാലത്തും ഉള്ളതൊന്നു തന്നെ, ദശമൻ ഒരിടത്തും പോയിട്ടില്ല. അതുപോലെ ദശമന്യായം എന്ന് പറഞ്ഞത് ഇതാണ്, ഗവേഷണാത് പ്രാഗ് ദശമേ വിനഷ്ടേ പശ്ചാത് ച ലബ്ധേ ദശമത്വം ഏകം. അതേപോലെ വിചാരകാലത്തിൽ നമ്മളുടെ അജ്ഞാനം കൊണ്ട് ദ്വൈതമുണ്ട് എന്ന് ധരിച്ചാലും, വിചാരകാലത്തിൽ ഉള്ള പോലെ തോന്നിയാലും, വാസ്തവത്തിൽ ഒന്നുമില്ല. സിദ്ധകാലത്തിൽ ഏതൊന്നുണ്ടോ അത് തന്നെയാണ് വിചാരകാലത്തിലും ഉള്ളത്. സിദ്ധസ്ഥിതിയിൽ ഉള്ളത് തന്നെയാണ് വിചാരസ്ഥിതിയിലും ഉള്ളത്. പക്ഷെ വിചാരകാലത്തിൽ നമ്മൾ ഈ 10 പേരെ പോലെ ഇല്ല എന്നും, അതിനെ ഒരു സിദ്ധാന്തമാക്കി ചെയ്താലും, എന്തൊക്കെ തന്നെ പറഞ്ഞാലും, ഞങ്ങൾ അന്വേഷിക്കുമ്പോ 10-ാമത്തെ ആൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയണ പോലെയാണ്. അദ്ദേഹം വന്നിട്ടല്ലേ കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു എന്ന് പറയണ പോലെയാണ്. അദ്ദേഹം വന്നില്ലെങ്കിലും കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും, നമ്മളുടെ അജ്ഞാനം കൊണ്ട് നമ്മളൊക്കെ എന്ത് തന്നെ തെറ്റിദ്ധരിച്ചാലും, ഉള്ളത് ആ വസ്തു തന്നെ. രണ്ടാമത് ഉണ്ട് എന്ന് ധരിച്ച് നമ്മൾ ഭയപ്പെടുന്നതും വിഷമിക്കുന്നതും രാഗദ്വേഷം ഉണ്ടാക്കുന്നതും അജ്ഞാനം. ഭയം ദ്വിതീയ അഭിനിവേശ തസ്യാത് ഉദരം അന്തരം കുരുതേ അഥ തസ്യ ഭയം ഭവതി. അല്പമെങ്കിലും ഒരു അന്തരം ഉണ്ടെങ്കിൽ ഭയം ഭവതി. അപ്പൊ ഈ അന്തരം എവിടുന്ന് വന്നു? അജ്ഞാനകൃതം ആണ് എന്ന് പറഞ്ഞ് അതാണ് ദശമന്യായം. ദ്വൈതം വിചാരേ പരമാർത്ഥബോധേ. ഇനി അടുത്തത് കർമ്മം. ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം എന്ന 3 കർമ്മങ്ങളെ പറയും. ഈ 3 കർമ്മങ്ങളും ജ്ഞാനത്തിന് ശേഷം പ്രവർത്തിക്കില്ല എന്നാണ്. 3 കർമ്മങ്ങളിൽ 2 കർമ്മങ്ങൾ സ്വഭാവ സ്വരൂപത്തിൽ തന്നെ നഷ്ടമാവുകയും 3-ാമത്തെ കർമ്മം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ജ്ഞാനിയെ ബാധിക്കാതിരിക്കുകയും ചെയ്യും. മൂന്ന് കർമ്മത്തിന് എന്താ ഉദാഹരണം എന്ന് വെച്ചാൽ, ആവനാഴിയിൽ കിടക്കുന്ന അമ്പ്, വില്ലിൽ വെച്ച അമ്പ്, വിസർജനം വിട്ടുകഴിഞ്ഞ അമ്പ്. പ്രാരബ്ധം എന്ന് പറയുന്നത് വിമുക്തമായ അസ്ത്രമാണ്. അതായത് വിട്ടുകഴിഞ്ഞാൽ അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതിന്റെ വേഗം അവസാനിക്കണ വരെ അത് പോയിട്ട് വേണം വീഴുകയോ ലക്ഷ്യത്തിൽ തറയ്ക്കുകയോ ചെയ്യാൻ. പക്ഷെ ആഗാമിയും സഞ്ചിതവും ആവനാഴിയിൽ തന്നെ കത്തിപ്പോകും. എന്നുവെച്ചാൽ ജ്ഞാനം ഉണ്ടാകുമ്പോ കാരണശരീരത്തിൽ കിടക്കുന്ന വാസനയും സൂക്ഷ്മ ശരീരത്തിൽ കിടക്കുന്ന വാസനകളും രണ്ടും ഇല്ലാതാവും. പിന്നെ പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താ, കാരണശരീരമാണ് ആഗാമി, സൂക്ഷ്മ ശരീരമാണ് സഞ്ചിതം, സ്ഥൂല ശരീരമാണ് പ്രാരബ്ധം. ഈ സ്ഥൂല ശരീരത്തിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, കാരണം അത് ഉണ്ടായിക്കഴിഞ്ഞു. അതാണ് വിമുക്ത അസ്ത്രം എന്ന് പറഞ്ഞത്, ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ട് സാധാരണ വേദാന്തം സ്ഥൂല ശരീരത്തിൽ പ്രാരബ്ധത്തിനെ അനുഭവിച്ചേ തീർക്കാൻ പറ്റുള്ളൂ എന്നാണ് ചോദ്യത്തിന് മറുപടി. ചോദിക്കുന്ന ആൾക്കുള്ള മറുപടി സ്ഥൂല ശരീരത്തിൽ പ്രാരബ്ധം അനുഭവിച്ച് തന്നെ തീർക്കണം എന്ന്. പക്ഷേ അതും സത്യമല്ല. എന്താന്ന് വെച്ചാൽ, സ്വപ്ന ശരീരം പോലെ സ്ഥൂല ശരീരം ജ്ഞാനനിഷ്ഠന് വാസ്തവമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കർമ്മവും നഷ്ടമായി. അതാണ് സർവകർമാണി ഭസ്മസാത് കുരുതേ എന്നാണ് ഭഗവാന്റെ വചനം ഗീതയിൽ. ജ്ഞാനാഗ്നി, ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മങ്ങളെയും, അല്ലെങ്കിൽ ആഗാമി സഞ്ചിതം മാത്രമാണെങ്കിൽ കർമ്മണി എന്ന് പറയണം. ഭഗവാൻ കർമാണി എന്ന ബഹുവചനമാണ് പറഞ്ഞിരിക്കുന്നത്, ദ്വിവചനമല്ല. സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന, ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ, ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മങ്ങളെയും ആഗാമിയും സഞ്ചിതവും പ്രാരബ്ധവും ഭസ്മമാക്കി ചെയ്യും. അപ്പോ മൂന്ന് കർമ്മങ്ങളും പോകും. അതാണ് അടുത്ത ശ്ലോകത്തിൽ കരോമി കർമ്മേതി നരോ വിജാനൻ ബാധ്യോ ഭവേത് കർമ്മഫലം ച ഭോക്തും വിചാരദൂതാഹൃതി കർത്തൃതാചേത് കർമ്മത്രയം നശ്യതി സൈവമുക്തി. കരോമി കർമ്മ, ഞാൻ കർമ്മം ചെയ്യുന്നു, ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന് ധരിക്കുമ്പോ ബാധ്യോ ഭവേത് കർമ്മഫലം ച ഭോക്തും, കർമ്മഫലത്തിനെ അനുഭവിച്ചു തീർക്കാൻ ബാധ്യസ്ഥൻ ആയിട്ട് തീരും. ബാധ്യോ ഭവേത് കർമ്മഫലം ച ഭോക്തും. വിചാരധൂത ഹൃദി കർത്തൃത, വിചാരം കൊണ്ട് ഹൃദയത്തിൽ കർത്തൃത്വം അഹങ്കാരം അവധൂനനം ചെയ്യപ്പെടുമ്പോ എന്ന് വെച്ചാൽ നീക്കപ്പെടുമ്പോ കർമ്മത്രയം നശ്യതി, പ്രാരബ്ധവും ആഗാമിയും സഞ്ചിതവും ഈ മൂന്ന് കർമ്മങ്ങളും നശിക്കും. അതിന് ഭഗവാൻ തന്നെ പറയുന്ന ഒരു ഉദാഹരണം, മൂന്ന് ഭാര്യമാരുള്ള ഒരു പുരുഷൻ, ആ പുരുഷൻ മരിച്ചാൽ രണ്ടുപേരെ വിധവകളാകുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? മൂന്ന് പേരും വിധവകളാകും. അഹങ്കാരമാണ് ഇവിടെ ഭർത്താവ്, ഇതിനെ അനുഭവിക്കുന്ന ഭോക്താവ്. മൂന്ന് പേരും അനുഭവിപ്പിക്കുന്നവരാണ്. ഈ മൂന്നും ഒറ്റ സമയത്ത് തന്നെ ഇല്ലാതാവും. അനുഭവിക്കുന്ന ആള് പോയി കഴിഞ്ഞാൽ, അഹങ്കാരം പോയി കഴിഞ്ഞാൽ, വ്യക്തിബോധം അവിടുന്ന് പോയി കഴിഞ്ഞാൽ കർമ്മത്രയം നശ്യതി സൈവമുക്തി, മൂന്ന് കർമ്മങ്ങളും ഇവനെ വിട്ടുപോകും. അത് തന്നെയാണ് മുക്തി എന്ന് പറയുന്നത്. ആ മുക്തി എന്നുള്ള സ്ഥിതിയിൽ ഇനി മുക്തൻ എന്ന് പറയാനും ആരുമില്ല. അവിടെ ബദ്ധത്വഭാവേ സതി മോക്ഷചിന്ത ബന്ധസ്തു കസ്യേതി വിചാരണേന സിദ്ധേ സ്വയം സ്വാത്മനി നിത്യമുക്തേ ക്വ ബന്ധചിന്ത ക്വ ച മോക്ഷചിന്ത. ബദ്ധത്വഭാവേ, താൻ ബദ്ധനാണെന്ന് ധരിച്ചിരിക്കുമ്പോ മുക്തി നേടണം, സ്വതന്ത്രനാവണം എന്ന ഉത്കടമായ അഭിലാഷം ഉണ്ടാവണം. സതി മോക്ഷചിന്ത ബന്ധസ്തു കസ്യ, ഈ ബദ്ധനായിരിക്കുന്നവൻ ആരാണ് എന്ന് വിചാരം ചെയ്ത് തന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ അറിഞ്ഞാൽ താൻ ഒരിക്കലും ബന്ധത്തിൽ കുടുങ്ങിയിട്ടേയില്ല. സൂര്യന് അന്ധകാരം സത്യമേ അല്ല. ചക്രവർത്തി ഭിക്ഷക്കാരനായി സ്വപ്നം കണ്ടാലും ഒരിക്കലും ഭിക്ഷു ആയിട്ടില്ല. അതുപോലെ സിദ്ധേ സ്വയം സ്വാത്മനി, നിത്യവസ്തുവായ ആത്മാവ് സിദ്ധമാകുമ്പോ ക്വ ബന്ധചിന്ത, പിന്നെ എവിടെ ബന്ധം? ക്വച മോക്ഷചിന്ത, ഇനി എവിടെ മോക്ഷം? ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട്, ബദ്ധോ മുക്തിരിതി വ്യാഖ്യാം ഗുണതോ മേ ന വസ്തുത ഗുണസ്യ മായാമൂലത്വാത് നമേ മോക്ഷോ ന ബന്ധനം. ബന്ധം മോക്ഷം എന്നുള്ളതൊക്കെ റിലേറ്റീവാണ്. സത്വരജസ്തമോ ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. ആത്മാവിന് അത് സത്യമേയല്ല. നമ്മൾക്കാണ് രാത്രിയും പകലും. സൂര്യന് രാത്രിയുമില്ല പകലുമില്ല. സൂര്യന് ഇരുട്ട് സത്യമേ അല്ല, നിത്യപ്രകാശമാണ് അവിടെ. നമ്മളുടെ മണ്ഡലത്തിലാണ് ഇരുട്ടും വെളിച്ചവും ഒക്കെ. അതുപോലെ ബോധമണ്ഡലത്തിൽ ബന്ധവും മോക്ഷവും രണ്ടും സത്യമല്ല. ഇനിയിപ്പോ ജീവൻ മുക്തിയാണോ വിദേഹമുക്തിയാണോ എന്നൊക്കെ ചോദ്യമുണ്ട്. ശരീരത്തിൽ ഇരിക്കുമ്പോ മുക്തിയാണോ? ഇത്ര രൂപിണീ മുക്തി ഇത് യാതോ, രൂപത്തിൽ ഇരിക്കുമ്പോ തന്നെ ഉള്ള മുക്തിയാണോ അല്ല ശരീരം വിട്ടിട്ട് വിദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണോ മുക്തി എന്നൊക്കെ പലരും വാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രൂപിണി അരൂപിണി ഉഭയാത്മികാച്ച മുക്തി ത്രിരൂപേതി വിദോ വദന്തി. മൂന്ന് വിധത്തിലും മുക്തി ഉണ്ട് എന്ന് പല ആളുകളും പറയുന്നു. രൂപത്തോടു കൂടിയതും അരൂപത്തോടു കൂടിയതും ഉരുവം അരുവം ഉരുവരുവം മൂന്നാം ഒരു മുക്തി എന്നിൽ ഉറൈപ്പൻ ഉരുവം അരുവം ഉരുവരുവമായും അഹന്തൈ ഉരു അഴിതൽ മുക്തി ഉണർ. ഉള്ളത് നാർപ്പത് ഉള്ളത് എന്ന് തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് ഉണർ എന്നാണ്. ഉള്ളത് ഉണർ ഈ നാൽപ്പത് പാട്ടിന്റെയും രണ്ട് എൻഡ് അതാണ്. ആദ്യം ഭഗവാൻ തുടങ്ങുന്നത് ഉള്ളത്, അവസാനത്തെ വാക്ക് ഉണർ എന്നാണ്. സത് എന്ന് തുടങ്ങി ബോധവാനാകൂ എന്നാണ് നിർത്തുന്നത്. ആ സത്തിനെ ബോധവാനാകും. ഇപ്പോ മുക്തി രൂപത്തിലാണോ ഉഭയാത്മികമാണോ അരൂപമാണോ എന്ന് ചോദിക്കുമ്പോ ഭഗവാന്റെ ഉത്തരം വളരെ സ്ട്രെയിറ്റ് ആണ്. രൂപം അരൂപം വിദേഹം സദേഹം ജീവൻ മുക്തി എന്നൊക്കെ പറയുന്ന ആള് ആരാണെന്ന് വിചാരം ചെയ്ത് ആ അഹങ്കാരം ഇല്ലാതാവലാണ് മുക്തി. രൂപിണി അരൂപിണി ഉഭയാത്മികാജ മുക്തി ത്രിരൂപേതി വിദോ വദന്തി ഏതത്രയം ഇതം ത്രയം യാ വിവിനക്തി അഹന്തിഹി. ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് ഡിസ്ക്രിമിനേറ്റ് പറഞ്ഞ് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് വിവേചിക്കുന്ന അഹങ്കാരം ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഡിസ്ക്രിമിനേഷനൊക്കെ എവിടെയാ ഉണ്ടാകുന്നത്? വെറും ബ്രെയിൻ അല്ലേ, സെറിബ്രേഷൻ അല്ലേ. ആ സെറിബ്രേഷൻ അടങ്ങി നിശ്ചിന്തമായി ശാന്തമായി ഇരിക്കലാണ് മുക്തി. ജീവൻ മുക്തിർ വിശിഷ്ട ബത വിഗത വപുർ മുക്തിരിഷ്ടേതി പൃഷ്ട സുസ്പഷ്ടം യോ അന്വഗൃഹാത് ഉഭയമഭി മൃഷ സാധിത സാന്തതത്വാത് മോഹാപായോപലക്ഷ്യ മുക്തിരാത്മൈവ നാന്യ പൂർണാനന്ദോപദേശോ ദിശി വിദിശി സദാ മംഗളം ദേദിശീതു. അഖണ്ഡാനന്ദസ്വാമിയുടെ ഒരു ശ്ലോകമാണ്. ജീവൻ മുക്തിയാണോ ശ്രേഷ്ഠം, വിദേഹമുക്തിയാണെന്ന് സദ്ഗുരുവിനോട് ചോദിച്ചു എന്നാണ്. ജീവൻ മുക്തിർ വിശിഷ്ട ബത വിഗതവപുഹു മുക്തിരിഷ്ടേതി പൃഷ്ട സുസ്പഷ്ടം യോ അന്വഗൃഹാത് സ്പഷ്ടമായും അനുഗ്രഹിച്ചു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഉഭയമഭി മൃഷ രണ്ടും കള്ളമാണ്. കാരണം സാധിതാസാന്തതത്വാത് ആദിയും അന്തവും ഉള്ളത് കൊണ്ട് എന്നാണ്. എന്നുവെച്ചാൽ ജീവൻ മുക്തി ഇല്ലാത്തൊരു സമയം പിന്നെ മുക്തനാവുന്ന സമയം, വിദേഹമുക്തി ഇല്ലാത്ത സമയം പിന്നെ മുക്തനാവുന്ന സമയം. അജ്ഞാനം അങ്ങോട്ട് നീങ്ങിയാൽ ഇപ്പൊ കറുത്ത സൂര്യൻ പിന്നെ പ്രകാശമാനമായ സൂര്യൻ എന്ന് മേഘം മറച്ചിട്ട് മേഘം പോകുമ്പോ നമ്മൾ പറയും സൂര്യൻ ഒരിക്കലും കറുത്തിട്ടില്ല. സൂര്യനെ മറയ്ക്കാൻ മേഘത്തിന് സാധ്യമല്ല. മേഘമുണ്ട് എന്ന് പോലും നമ്മൾ അറിഞ്ഞത് സൂര്യപ്രകാശം കൊണ്ടാണ്. അല്ലെങ്കിൽ മേഘമുണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല. മേഘം നമ്മളുടെ കണ്ണിനെ മാത്രമാണ് മറച്ചത്. മേഘം നീങ്ങിയാൽ സൂര്യന്റെ പ്രകാശം എപ്പോഴും ഉണ്ട് എന്നറിയുന്ന പോലെ മോഹാപായോപലക്ഷ്യ മോഹം നീങ്ങിയാൽ മുക്തി ആത്മൈവ ആത്മാവിന്റെ സ്വരൂപമാണ് മുക്തി. നമ്മളുടെ സ്വസ്വരൂപമാണ് മുക്തി. അവിദ്യ നീങ്ങിയാൽ അജ്ഞാനം നീങ്ങിയാൽ സ്വസ്വരൂപം തന്നെ മുക്തി എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു സദ്ഗുരു എന്നാണ്. ഇതാണ് അവസാനത്തെ ശ്ലോകത്തിലും ആ അനുഗ്രഹമാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. രൂപിണി അരൂപിണി ഉഭയാത്മികാച്ച മുക്തി സ്ത്രീരൂപേതി വധോ വദന്തി ഇതം ത്രയം യാ വിവിനക്തി അഹന്തിഹി തസ്യാഹ് പ്രണാശഃ പരമാർത്ഥമുക്തിഹി. ഈ അഹങ്കാരത്തിന്റെ സമ്പൂർണ്ണ നാശം ആണ് പരമാർത്ഥമായ പാരമാർത്ഥികമായ മുക്തി. ഇത്രയും പറഞ്ഞ് ഈ ഗ്രന്ഥത്തിനെ പൂർത്തി ചെയ്യാണ്. സദ്ദർശനം ദ്രാവിഡവാങ്നിബദ്ധം മഹർഷിണ ശ്രീരമണേന ശുദ്ധം പ്രബന്ധം ഉത്കൃഷ്ടം അമർത്യവാണ്യാം അനുദ്യ വാസിഷ്ഠമുനി വ്യതാനീത് സത്തത്വസാരം സരളം ദധാനാം മുമുക്ഷുലോകായ മുദം ദധാനാം അമാനുഷശ്രീരമണീയവാണി മയൂഖഭിത്തി മുനിവാഗ്വിഭാതി. അദ്ഭുതമായ രണ്ട് ശ്ലോകങ്ങൾ അവസാനം മുനിയുടെ കാവ്യകണ്ഠഗണപതി മുനിയുടെ ശ്ലോകങ്ങളാണ്. സദർശനം ദ്രാവിഡവാങ് നിബദ്ധം. ദ്രാവിഡവാക്ക് എന്ന് വെച്ചാൽ തമിഴ്. തമിഴ് ഭാഷയിൽ എഴുതപ്പെട്ട ഉള്ളത് നാർപ്പത് എന്ന സദർശനം മഹർഷിണാ ശ്രീരമണേന ശുദ്ധം. ശ്രീരമണ മഹർഷിയാൽ അതിപവിത്രമായി എഴുതപ്പെട്ട ആ ഗ്രന്ഥം, പ്രബന്ധം. ആ പ്രബന്ധം ഉത്കൃഷ്ടം, അതി ഉത്കൃഷ്ടമായ ആ പ്രബന്ധത്തിനെ അമർത്യവാണ്യാം, അമർത്യവാണി എന്ന് വെച്ചാൽ ദേവന്മാരുടെ വാണിയായ സംസ്കൃതത്തിൽ അനൂദ്യ വാസിഷ്ഠമുനിഹി, വസിഷ്ഠ കുലജാതനായ കാവ്യകണ്ഠ ഗണപതി മുനി വ്യതാനീത് സംസ്കൃത ഭാഷയിലാക്കി ചെയ്തു, വിവർത്തനം ചെയ്തു. വ്യതാനീത് വിരചിതവാൻ. ഈ സദർശനത്തിന്റെ ഭാവം എന്താണ് എന്ന് വെച്ചാൽ, സത് തത്വസാരം സരളം ദധാനാം, ഉള്ള വസ്തുവിന്റെ ആത്മാവിന്റെ സ്വരൂപത്തിന്റെ അനുഭൂതിയെ, സാരം എന്ന് വെച്ചാൽ അനുഭൂതിയെ, സരളം ദധാന, സരളമായി ലളിതമായി തരുന്നതും, മുമുക്ഷുലോകായ, മുക്തി ഇച്ഛിക്കുന്ന മുമുക്ഷുക്കൾക്ക് മുദം ദധാന, ആനന്ദത്തിനെ തരുന്നതും, അമാനുഷശ്രീരമണീയവാണി, മാനുഷം അല്ലാത്തത്, അമാനുഷം അലൗകികം എന്നർത്ഥം, അലൗകികമായ പാരമാർത്ഥികമായ ദൈവികമായ ശ്രീരമണീയവാണി, ദിവ്യമായ ഈ വാണി, മുനിയുടെ വാക്കുകൾ, മയൂഖഭിത്തി. മയൂഖഭിത്തി എന്ന് വെച്ചാൽ കണ്ണാടി ചുമര്, കണ്ണാടി കൊണ്ടുണ്ടാക്കിയ ചുമര് എങ്ങനെ എതിർഭാഗത്തുള്ളതിനെ പ്രതിഫലിക്കുവോ അതുപോലെ തമിഴിലുള്ള ആ ഗ്രന്ഥത്തിനെ ഇവിടെ വെച്ചാൽ സംസ്കൃതത്തിലുള്ള സദർശനം എന്ന ഗ്രന്ഥം മയൂഖഭിത്തിയാണ്. ഈ തമിഴിലുള്ളതിനെ അതേപോലെ പ്രതിഫലിപ്പിക്കുന്ന സംസ്കൃത ഗ്രന്ഥമാണ് ഈ സദർശനം. മയൂഖഭിത്തി മുനിവാക് വിഭാതി, മുനിയുടെ വാക്ക് തമിഴിലുള്ള സദർശനത്തിന് ഉള്ളത് നാർപ്പതിന് സംസ്കൃതത്തിലുള്ള സദർശനമായി പ്രതിഫലിച്ചു എന്ന് പറഞ്ഞ് ഈ ഗ്രന്ഥത്തിനെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. യഥോ മമാത്മാ ഭവസി ത്വമേവ തഥോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാതവേഷ്ടം കുറുമാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. ഹര നമഃ പാർവതീ പതയേ, ഹര ഹര മഹാദേവാ.